Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതുകൊണ്ട് നിത്യം തന്നെയാണ്. നമ്മുടെ അനുഭവത്തിൽ ജ്ഞാനം അനിത്യമാണ്, പക്ഷേ ഈ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനം നിത്യമാണ്. നിത്യ ഏവ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. എന്റെ അനുഭവത്തെ നിത്യമായ ഒരു ജ്ഞാനത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടായി നശിച്ച ജ്ഞാനത്തെ ഞാൻ കണ്ടിട്ടില്ല. അതിന് സമാധാനം പറയുന്നു, ഈ അനുഭവവും തത്വവും തമ്മിൽ വരുന്ന ഈ വൈരുദ്ധ്യം ഇതെങ്ങനെ പരിഹരിക്കാം? തഥാപി ബുദ്ധേഹി ഉപാധിലക്ഷണമായ ചക്ഷുരാദിദ്വാരൈഹി വിഷയാകാരേണ പ്രണാമിന്യ ഏ ശബ്ദാദ്യാകാര അവഭാസാഹ. ഇതിനെയാണ് നമ്മൾ ജ്ഞാനമെന്ന് പറയുന്നത്. എന്ത് സംഭവിക്കുന്നു? തഥാപി ബുദ്ധേഹി, ഇവിടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബുദ്ധി അങ്ങനെ മനസ്സെന്ന് മനസ്സിലാക്കും. ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് ഇങ്ങനെയൊന്നുണ്ട്. അതെന്താണ്? അത് ഉപാധിയാണ്. എന്തിനുള്ള ഉപാധി? ഇത് പുസ്തകമാണ്, ഇത് പേനയാണ്, ഇത് ശരീരമാണ്, ഇത് പ്രപഞ്ചമാണ്. ഈ തരത്തിലുള്ള അനന്തമായ ഈ അറിവ്, ഈ അറിവിനുള്ള ഒരു ഉപാധിയാണ്. ഉപാധിയാണ് ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്. ഉപാധി ലക്ഷണമായ ഉപാധിയാണ് എന്റെ സ്വരൂപം. അത് ചക്ഷുരാദിദ്വാരൈഹി, അത് ആ മനസ്സ് പറയുന്നതാണ് ഇത് രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്, ഇത് സ്പർശമാണ്. മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ബുദ്ധി, ആ മനസ്സാണ് പറയുന്നത് ഇത് രൂപമാണ്. അപ്പം നമ്മൾ ആ മനസ്സിന് പേരിടും, ഇതാണ് അറിവ്, രൂപത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് രസമാണ് എന്ന് മനസ്സ് പറയുമ്പോൾ നമ്മൾ പറയും ഇത് രസത്തെക്കുറിച്ചുള്ള അറിവാണ്. മനസ്സെന്താ അങ്ങനെ പറയുന്നത്? മനസ്സിൽ എങ്ങനെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പരിണാമം വരുന്നു? പറയുന്നു ഈ കർണങ്ങൾ, ഈ ശരീരം, ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥൂലമായ കർണങ്ങൾ, ആ മനസ്സിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന സൂക്ഷ്മമായ കർണങ്ങൾ, ഇതിന്റെ എല്ലാ സഹായത്തോടുകൂടി ഈ മനസ്സ് വിഷയാകാരയുടെ പരിണാമിന്യ വിഷയരൂപത്തിൽ പരിണമിക്കുന്നു. വിഷയരൂപത്തിൽ പരിണമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് വിഷയത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് വിഷയരൂപത്തിൽ പരിണമിക്കുക എന്ന് പറഞ്ഞു. ഉഷ്ണത്തെ കാണുമ്പോൾ മനസ്സ് പറയുന്നു ഉഷ്ണം. ശീതത്തെ കാണുമ്പോൾ മനസ്സ് പറയുന്നു ശീതം എന്ന് പറയുന്നു. ഈ പരിണമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര അർത്ഥമാണ്. ഉഷ്ണം എന്ന് പറയുന്ന ഒരു പദാർത്ഥമായിട്ട് ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് സമ്പർക്കത്തിൽ വരുമ്പോൾ മനസ്സിൽ ഇത് ഉഷ്ണമാണ് എന്നുള്ളൊരു പരിണാമം വരുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സ് ഇത് ഉഷ്ണമാണ് എന്നുള്ള ബോധം വരുന്നു. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഇത് ഉഷ്ണമാണ് എന്നുള്ള ബോധം, ആ അറിവ്, അതിനാണ് പരിണാമം എന്ന് പറയുന്നത്. അല്ലാതെ വസ്തുവിന്റെ രൂപത്തിൽ അത് മാറുന്നു എന്നെല്ലാം പറയുമ്പോൾ മനസ്സങ്ങനെ ഒരു വസ്തുവാണ്, അത് പോയിട്ട് അതങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ള സാധാരണ പറയുന്ന അർത്ഥമായിരിക്കും. ഉഷ്ണം എന്ന് പറയുന്ന വസ്തുവിൽ പറയുന്ന തരത്തിൽ മനസ്സ് പോയി അതിന്റെ രൂപത്തിലായിക്കൊണ്ട് മനസ്സ് ഉഷ്ണിച്ചു പോകും, മനസ്സ് വെന്തു പോകും. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. എത്ര കടുത്ത ചൂടായാലും ശരി, ശരീരം കിടപ്പ് ദഹിച്ചു പോയെന്നിരിക്കാം, മനസ്സ് ദഹിക്കാറില്ല. കണ്ടു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു. മനസ്സ് അഗ്നിയുടെ രൂപത്തിൽ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ നടക്കും. ഇതിന് സാധാരണ ഒരു പ്രസിദ്ധമായ ഉദാഹരണം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയും. എന്താണ്? ഒരു കുളത്തിലെ ജലം അത് ചെറിയ തോടുകളിലൂടെ ചാലുകളിലൂടെ ഒഴുകി വയലിൽ പോയി പല തരത്തിലുള്ള മയിലിന്റെ രൂപത്തെ പ്രാപിക്കുന്നത് പോലെ അന്ധകർണം എന്ന് പറയുന്ന വസ്തു ബാഹ്യമായി പോയി അതാത് വിഷയങ്ങളുടെ രൂപത്തെ പ്രാപിക്കുന്നു. സാഖ്യന്മാരുടെ ഉദാഹരണം അദ്വൈതി പറയുന്ന ആ തരത്തിലല്ല, അങ്ങനെ പരിണമിക്കുന്ന രീതിയിലല്ല. ഇരുമ്പിനെ ഉരുക്കി മൂശയിലേക്ക് ഒഴിക്കുമ്പോൾ അത് പല പാത്രത്തിന്റെ രൂപത്തിലാകുന്നു അതുപോലെ എന്നും പറയാറുണ്ട്. ഈ ഉദാഹരണങ്ങളെല്ലാം അതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്. പിന്നെന്താണ് അവിടെ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഉള്ളിലുണ്ടാകുന്നു, ഉള്ളെന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകും. അത്രയുള്ള പരിണാമത്തിന്റെ അർത്ഥം ശീതം തണുപ്പ് മനസ്സിലനുഭവം ഉണ്ടാകും. ശരീരം തണുക്കുമ്പോൾ മനസ്സ് പറയും. തുകേന്ദ്രിയം ശീതത്തെ ഗ്രഹിക്കുന്നു, മനസ്സ് പറയും ശീതമാണ്. മനസ്സല്ല ശരീരം ശീതമാണ്. ഉടനെ തന്നെ ഉഷ്ണം തുകേന്ദ്രിയം ഉഷ്ണത്തെ ഗ്രഹിക്കുന്നു, മനസ്സ് പറയും അറിവുണ്ടാകുന്നു ഉഷ്ണമാണ്. ശരീരത്തിന്റെ ഉഷ്ണത്തെ ശരീരത്തിന്റെ ശീതത്തെയൊക്കെ മനസ്സ് ഗ്രഹിക്കുന്നു. മനസ്സല്ല ദഹിക്കുന്നത്. അവിടെ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറയുന്ന ഒരു പദാർത്ഥം, ആ പദാർത്ഥത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടാകുന്നു ഉഷ്ണമാണ് ശീതമാണ്. അതാണ് ബുദ്ധേ ഉപാധി ലക്ഷണായ ചക്ഷുരാദിദ്വാരൈ വിഷയാകാരേണ പ്രജ്ഞാനുന്യാ ഏ ശബ്ദാദി ആകാര അവഭാസാഹ. ഇതിനെ അദ്വൈതികളുടെ ഭാഷയിൽ പറയും മനോവൃത്തി ഇന്ദ്രിയവൃത്തി വൃത്തിശബ്ദം പറയും. അതിനൂടെ ഭാഷ്യകാരം പറയുന്നു ശബ്ദാദി ആകാര അവഭാസം. ശബ്ദാദികളുടെ രൂപത്തിലുള്ള അവഭാസം പ്രതീതി ജ്ഞാനം അനുഭവം അത് സംഭവിക്കുന്നു. മനസ്സ് അനുഭവം ഉണ്ടാകുന്നു. ശബ്ദമാണ് രൂപമാണ് രസമാണ് ഗന്ധമാണ്. ഇതെവിടെ സംഭവിച്ചത്? ബുദ്ധി അല്ലെങ്കിൽ മനസ്സിലാണ് ഇത് സംഭവിച്ചത്. അതിന് ആഭാസം എന്തുകൊണ്ട് പറയുന്നു? കാരണം മനസ്സ് ഒരു വസ്തുവാണ് പദാർത്ഥമാണെന്ന് പറയുന്നത് ജഡമാണ്. പുറമേയുള്ള ശീതം അല്ലെങ്കിൽ ഉഷ്ണം അതും ജഡമാണ് പദാർത്ഥമാണ്. അതെല്ലാം പഞ്ചഭൂതം നിർമ്മിതമാണ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇത് രണ്ടിൽ നിന്നും വേറിട്ടുള്ള ഒന്നുണ്ടാകുന്നു, അതിനൊന്ന് മാറുമെന്ന് പറയുന്നു. മനസ്സും പഞ്ചഭൂതാത്മകമാണ്, പുറമെയുള്ള വിഷയങ്ങളും പഞ്ചഭൂതാത്മകമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എന്താണ്? ഇത് ശീതമാണ്, ഇത് ഉഷ്ണമാണ്, ഇതിനെ നമ്മൾ അറിവെന്ന് പറയുന്നു. അത് മനസ്സും അല്ല വിഷയവുമല്ല. എന്നാൽ ഇത് രണ്ടിനോട് ചേർന്നതുമാണ്. കാരണം ആ ശീതമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നില്ല. ശീതമുണ്ട്, പക്ഷെ മനസ്സവിടെ പ്രവർത്തിക്കുന്നതിന്റെ ഉറക്കത്തിലാണ്, അവിടെയും അറിവുണ്ടാകുന്നത്. ഇപ്പൊ ശീതവും മനസ്സും കൂടി ഒരു ബന്ധം വരുമ്പോൾ, മനസ്സെന്ന് പറയുന്ന ഈ പദാർത്ഥവും ശീതം എന്ന് പറയുന്ന പദാർത്ഥം തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റമെന്നോ, അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അതിന് ഭാഷകാരം പറയുന്നു ആഭാസം എന്ന് പറയുന്നു. മലയാളത്തിൽ പറയുന്ന ആഭാസമല്ല, അതീതമായിട്ട് വ്യത്യാസം. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്ന അശബ്ദം ഉപയോഗിക്കുന്നത്? കാരണം ഇവിടെ ഉള്ള രണ്ട് വസ്തുക്കളും മനസ്സെന്ന് പറയുന്നതും ശീതം അല്ലെങ്കിൽ ഉഷ്ണം എന്ന് പറയുന്നത് രണ്ടും ഒരേ സ്വഭാവത്തിലുള്ളതാണ്, പഞ്ചഭൂതമാണ്. ഒരേ സ്വഭാവത്തിലുള്ള രണ്ട് വസ്തുക്കൾ കൂടിച്ചേരുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന മറ്റൊന്നുണ്ടാകും അറിവ്. അതിനൊരു യുക്തി പറയാൻ പ്രയാസമാണ്. പക്ഷേ അത് അനുഭവമാണ് താൻ, അതിനെയാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുക്തി കിട്ടിയിട്ടുന്നില്ല. അറിവല്ലാത്ത രണ്ട് വസ്തുക്കൾ കൂടിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ അറിവുണ്ടായി. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോഴാണ് അതിന് ആഭാസം എന്ന് പറയുന്നത്. നാദാസനാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടിയിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. സാധന പറഞ്ഞപ്പോഴും അതുപോലെ ഇതേതുപോലെ സംഭവിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതാണ് ഇന്നത്തെ പറയുന്നത്, തേ ആത്മവിജ്ഞാനസ്യ വിഷയഭൂതാഹ. ഇവിടെ മനസ്സും പദാർത്ഥമാണ്, ശീതവും പദാർത്ഥമാണ്, വസ്തുവാണ്, പഞ്ചഭൂതങ്ങളാണ്. പക്ഷേ ഇവ രണ്ടും ആത്മസാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യും, ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യും. ഇതിന്റെ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യും. പഞ്ചഭൂതാത്മകമായ ഈ പദാർത്ഥങ്ങളെ കൂടാതെ ഇതെല്ലാം എന്താണ്? കാര്യമാണ്, പരതന്ത്രമാണ്. ഇതിനെയൊന്നും കൂടാതെ, ഇതിനെയൊന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒന്നാണ് ചൈതന്യം. ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ നിൽക്കുന്നു. പുറമേ വിഷയങ്ങളായാലും ശരി, ഉള്ളിൽ മനസ്സായാലും ശരി, ആ ചൈതന്യ സാന്നിധ്യത്തിൽ ഇത് നിൽക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു? അത് ചൈതന്യമയമായി നിൽക്കുന്നു. അതുപോലെ കാന്തത്തിന്റെ സമീപത്തിൽ തീരുന്നു കഴിഞ്ഞാൽ അത് കാന്തമയമായി തീരുന്നു. അതുകൊണ്ട് അങ്ങനെയാകുന്നതെന്ന് ചോദിക്കുക. അതിന്റെ സ്വഭാവമാണ്, കാന്തത്തിന്റെ സ്വഭാവമാണ് ഇരുമ്പിനെ കാന്തമയമാക്കുക. ഇരുമ്പിന്റെ സ്വഭാവമാണ് കാന്തത്തിന്റെ സമീപത്തിലെ സ്വയം കാന്തമയമായി തീരുന്നു. അതുപോലെ മനസ്സിന്റെ സ്വഭാവമാണ് അത് ചൈതന്യമയമായി തീരുക. മനസ്സ് ചൈതന്യമയമായി തീരുമ്പോൾ അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്, ചൈതന്യമയമായ മനസ്സ്. കാന്തം അതുവരെ ഇരുമ്പ് തന്നെ, അതിന്റെ സമീപത്തിൽ ഒരു ഇരുമ്പ് വെച്ച് അത് കാന്തമയമായി തീരുമ്പോൾ നമ്മൾ അതിനെയും പറയും, എന്താണത്? കാന്തികമായ ഇരുമ്പാണെന്ന് പറയും. അതുപോലെ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സ് ചൈതന്യമയമായി അത് നിൽക്കാൻ കഴിയും, അല്ല നിൽക്കാൻ കഴിയത്തില്ല അല്ലേ? കാന്തത്തിന്റെ സമീപത്തിൽ ഇരുമ്പിനെ വയ്ക്കുക, ഇരുമ്പ് കാന്തമയമല്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. സൂര്യന്റെ നേരെ കണ്ണാടിയെടുത്ത് പിടിക്കുക, കണ്ണാടിയുടെ സൂര്യന്റെ പ്രതിബിംബം കണ്ണാടിയിൽ പതിയാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. പിന്നെ വസ്തു സ്വഭാവം എന്ന് പറയും, അതതിന്റെ സ്വഭാവമാണ്. അതുപോലെ മനസ്സ് ആത്മസാന്നിധ്യത്തിൽ ആത്മാവിന് ചൈതന്യം, ഇതെന്നെല്ലാം വിലക്ഷണമായ ഒന്ന്. അതിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് ചൈതന്യമയമായി തീരുന്നു. അപ്പൊ നമ്മൾ സാധാരണ മനസ്സ് മനസ്സെന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളല്ല പറയുന്നു. മനസ്സ് പഞ്ചഭൂതങ്ങളാണെന്ന് നമുക്കിട്ട് അറിയാനും കഴിയില്ല. നമ്മൾ സാധാരണ മനസ്സെന്ന് പറയുന്നത് എന്തിനെയാണ്? ഈ കാന്തമയമായ ലോകത്തെപ്പോലെ ചൈതന്യമയമായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മനസ്സെന്ന് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത്. അതിനങ്ങനെ നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ അതില്ല, മനസ്സില്ല. മനസ്സ് സദാ ചൈതന്യമയമായിരിക്കുന്നു, അതിനെ മനസ്സെന്നും ബുദ്ധിയെന്നും പറയുന്നു. അങ്ങനെയുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് മനസ്സിന്റെ അറിവുണ്ടായി, മനസ്സ് അറിയുന്നു. അത് അപ്പോഴേ പറയാൻ പറ്റും. ശീതമെന്ന് പറയുന്ന വസ്തുവുമായിട്ട് തുതിന്ദ്രിയത്തിലൂടെ മനസ്സ് ബന്ധപ്പെടുന്നു. സൃഷ്ടികർത്താവ് അതിനുള്ള സൗകര്യങ്ങളെക്കൊണ്ട് സൃഷ്ടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. മനസ്സെന്ന് പറയുന്ന ഒരു പദാർത്ഥം, ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, പുറമേ ശീതം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, എന്നിട്ട് ഇതിനെയെല്ലാം ബന്ധപ്പെടുന്നതിനുള്ള വഴികളിതെല്ലാം ഈ സൃഷ്ടികർത്താവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സദാ ചൈതന്യമയമായിരിക്കുന്ന ആ മനസ്സ് ഇന്ദ്രിയദ്വാരാ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ മനസ്സിനെ വിളിക്കുന്നു അറിവ്. അല്ലെങ്കിൽ നമുക്ക് അറിവെന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പിൽ ചിത്രമുണ്ട്, പക്ഷെ ഞാൻ കണ്ണടച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ചിത്രത്തെ കുറിച്ചുള്ള ഞാൻ എനിക്കുണ്ടാകുന്നില്ല. എന്റെ ഉള്ളിൽ മനസ്സില്ലാത്തതുകൊണ്ടല്ല, എന്റെ ഉള്ളിൽ ചൈതന്യമായ മനസ്സുണ്ട്. പക്ഷെ എന്റെ മനസ്സിനുള്ളിൽ മുമ്പിൽ രൂപം ചിത്രം എന്ന് പറയുന്ന വിഷയം, അതുകൊണ്ട് എനിക്ക് ചിത്രജ്ഞാനമില്ല. ഈ മനസ്സ് ചക്ഷുരേന്ദ്രിയത്തിലൂടെ ആ ചിത്രവുമായി ബന്ധപ്പെട്ടോ, അപ്പോൾ എനിക്ക് ചിത്രജ്ഞാനമുണ്ടാകും. ഇതൊരു ജ്ഞാനമാണ് ചിത്രജ്ഞാനം. ചിത്രജ്ഞാനം സ്വയം ചൈതന്യമായ മനസ്സ്, അതിന്റെ പിന്നിൽ ഈ മനസ്സിന് സദാ ചൈതന്യം പകർന്നു കൊടുക്കുന്ന ചൈതന്യം. ഇതിന് നിങ്ങൾ വേർതിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? അനിത്യത്വം താരതമ്യം ച എന്ന് പറഞ്ഞു. ഭാഷ, ഭാഷയുടെ അർത്ഥം അതിലൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞു. ഭാഷയുടെ മൂലരൂപം ധാതുവാണ്, ധാതുവിന്റെ അർത്ഥം ക്രിയയാണ്, ക്രിയ പരതന്ത്രമാണ്, അനിത്യമാണ്. നീ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ ഇതെല്ലാം ഏതിനെക്കുറിച്ച് പറയുന്നു? ഈ ചൈതന്യ ആഭാസത്തെക്കുറിച്ച് പറയുന്നു. ശീതജ്ഞാനം, ഉഷ്ണജ്ഞാനം, ചിത്രജ്ഞാനം, ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ആ ജ്ഞാനം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊരു മറ്റൊരു ജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചതാണ്. ഇതും ജ്ഞാനം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉത്പത്തി വിനാശങ്ങളും പാരതന്ത്ര്യമെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് പരമാർത്ഥജ്ഞാനമുണ്ട്. പരമാർത്ഥജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിന് ഇതെല്ലാം സംഭവിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ശബ്ദാദി ആകാര അവഭാസം ജ്ഞാനം, പുരോക്ഷി പറയുന്ന ജ്ഞാനം. അത് ആത്മവിജ്ഞാനസ്യ വിഷയഭൂതാഹ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ചുവരിൽ എഴുതിയ ചിത്രത്തെ പോലെയാണ്. ചുവരില്ലാതെ നമുക്ക് ചിത്രം എഴുതാൻ പറ്റത്തില്ല. ചിത്രത്തെ കാണണമെങ്കിൽ എന്ത് വേണം? അവിടെ ചുവരുണ്ടായേ തീരും. ഒരാൾ പറയുകയാണ് ചിത്രമുണ്ട് ചുവരില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ? പക്ഷെ അയാൾ പറയുന്നതിന് യുക്തി ഉണ്ടെന്താണോ? അയാളെ സംബന്ധിച്ചിടത്തോളം ചുവര് അവിടെ മറഞ്ഞിരിക്കുകയാണ്. ചിത്രത്തെ കാണുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കടലാസില്ല, ക്യാൻവാസില്ല, ചുവരില്ല, എന്തിനാണോ ആ ചിത്രം വരച്ചതൊന്നുമില്ല, അതെല്ലാം പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മുമ്പിലുള്ള എന്താണ്? ചിത്രം മാത്രം. കാരണം അതിനാണ് അയാൾ ആസ്വദിക്കുന്നത്. അയാൾക്കൊരിക്കലും കടലാസിനെയോ ക്യാൻവാസിനെയോ ചുവരിനെയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഭംഗിയും സൗന്ദര്യമൊന്നും അയാൾ കാണുന്നില്ല. അതിലൊന്നും ഇല്ല. അതിന് അയാൾ കാണുന്ന എന്താണ്? ചിത്രത്തിന്റെ സൗന്ദര്യം. അപ്പൊ ചിത്രത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയുകയാണ് ഇവിടെ കേവലം ചിത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു യുക്തിയുണ്ട്. അയാളുടെ അനുഭവത്തിനനുസരിച്ചാണ് അത് പറയുന്നത്. പക്ഷെ ചിന്തിക്കുന്നതിന് മനസ്സിലാകും ഈ ഒരു ചിത്രം ഭിത്തി കൂടാതെ സാധ്യമല്ല. എവിടെയോ ഈ ചിത്രം വരച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ എല്ലാ സൗന്ദര്യവും ആശ്രയിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതിനാണ് പറയുന്നത് ആത്മവിജ്ഞാനം. ആത്മവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം അങ്ങനെ ഉണ്ട്. എന്താ ആത്മസ്വരൂപമായ വിജ്ഞാനം എന്ന് പറയുന്നത്? ബാഹ്യമായി കാണുന്ന ശബ്ദാദികൾ, വിഷയങ്ങൾ, അതിനൊന്ന് പരിശോധിച്ച് നോക്കാം. അത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് അങ്ങനെ പോകുന്നു, പരമാണുക്കൾ വരെ പോകുന്നു, അതിനെയും പിന്നിലേക്ക് പോകുന്നു. ഇതെല്ലാം ഭൗതികമാണ്, വസ്തുക്കളാണ്, ഭൂതങ്ങളും ഭൗതികങ്ങളും. ഇതിനും നമുക്ക് അറിവെന്ന് പറയാൻ വയ്യ. അപ്പൊ ഇതിൽ നിന്നും വിലക്ഷണമായ ഒന്നുണ്ടായിരിക്കണം. ഈ കാണുന്ന ചിത്രത്തിൽ നിന്നും വിലക്ഷണമായ, അതല്ല, അതല്ലാത്തതെന്ന് വേണം അതിന്റെ പിന്നിൽ. എന്നാലും ചിത്രങ്ങൾ അവിടെ ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഭിത്തിയില്ലാതെ ആരെയും ഒരു ചിത്രം വരച്ചിട്ടില്ല. അതുപോലെ ഈ ഭൂതഭൗതികങ്ങൾക്ക് പിന്നിൽ ഒന്നുണ്ടാവണം, അത് ഇതിൽ നിന്നും വ്യത്യസ്തവുമാണ്. എന്തുകൊണ്ടാണ് ഈ ഭൂതങ്ങൾ അല്ലെങ്കിൽ ഭൗതികങ്ങളും ഇവയുടെ സ്വഭാവത്തിന് നിരക്കാത്ത ഒന്ന് കടന്നു വന്നിട്ടുണ്ട്. അതിനുള്ള ഇവിടെ ആഭാസം എന്ന് പറയും, അറിവെന്ന് പറഞ്ഞു. നമുക്കറിയാം പുസ്തകം അറിവല്ല, പേന അറിവില്ല, പദാർത്ഥങ്ങളാണ്, നശിക്കുന്നതാണ്. കടലാസ് കൂട്ടിച്ചേർത്താണ് പുസ്തകം ഉണ്ടാക്കിയത്, അറിവ് കൂട്ടിച്ചേർത്താലും പുസ്തകം ഉണ്ടാക്കി. ഭൗതികമായ ഈ വസ്തുക്കളിൽ നിന്നും തികച്ചും വിപരീതമായ ഒന്നുണ്ട്. അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഇത് പുസ്തകമാണ് എന്ന് പറയുന്നത്. ഈ അറിവോ നമുക്ക് പുസ്തകത്തെയോ പേനയോ എല്ലാം ആശ്രയിച്ചുണ്ടാവുന്നില്ല, ഇതിനെയൊന്നും ആശ്രയിക്കാതെ നിൽക്കുന്നില്ല. ഈ അറിവ് ഉണ്ടാകുന്നു, നശിക്കുന്നുമെല്ലാം ചെയ്യും. അപ്പൊ ഉണ്ടാകുകയും നശിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ അറിവിന് ആധാരമായ ഒന്നുണ്ട്, അതിനാണ് ആത്മവിജ്ഞാനം എന്ന് പറയുന്നത്. ആ ഒരു വിജ്ഞാനത്തെ, നിസ്തനമായ വിജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഈ അറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം മനസ്സിൽ അറിവുകൾ ഉണ്ടാകിയിരിക്കുന്നത് അതാണ് ആത്മവിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിൽ വിഷയഭൂത ആത്മവിജ്ഞാനം പ്രകാശിപ്പിക്കുന്നതാണ്.